ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുന്നു. ഇന്ന് ദൈവം ദൈവമക്കളെ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പുതു സൃഷ്ടിയായിത്തീരുന്ന അത് മാത്രമേ ഇന്ന് ദൈവം മനുഷ്യരിൽ ചെയ്യുന്നുള്ളൂ.
വന്ദനം പ്രിയരെ, ട്രാൻസ് വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശം പഠന പരിപാടിയിലേക്ക് വീണ്ടും താങ്കളെ സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സ്നേഹിത, താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ തിരുവചനത്തിന് കഴിയും. വളരെ ശ്രദ്ധയോടെ നമുക്ക് ഇന്നും പഠനം ശ്രവിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രവിച്ചാലും.
ജീവിതം സന്തുഷ്ടവും സമാധാനപൂർണവുമാക്കുവാനുള്ള പരക്കം പാച്ചിലാണ് മനുഷ്യരെല്ലാം. ഓരോ ദിവസവും അതിനുവേണ്ടി എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. പണമുണ്ടായാൽ സന്തോഷമായിരിക്കും, സമാധാനമാകും എന്ന് ചിന്തിച്ച് അതുണ്ടാക്കുന്നു. പദവികളും വലിയ വലിയ സ്ഥാനങ്ങളും ലഭിച്ചാൽ സന്തോഷമായിരിക്കുമെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി മനുഷ്യൻ പരക്കം പായുന്നു. എന്നാൽ അന്ത്യത്തിൽ സ്വസ്ഥതയില്ലാതെ മനുഷ്യൻ ജീവിതത്തെ നശിപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ സ്വസ്ഥതയെക്കുറിച്ച് ആർക്ക് പറഞ്ഞു തരുവാൻ സാധിക്കും? സന്തുഷ്ടവും സമാധാനവുമായ ഒരു ജീവിതം എങ്ങനെ നയിക്കുവാൻ സാധിക്കുമെന്ന്? 100 ആണ്ടുകളിലൂടെ ചരിത്രത്തിലെ സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതത്രേ. അനേക അനുഭവങ്ങളിലൂടെ അസ്വസ്ഥരായ ആളുകളെക്കുറിച്ച് പറഞ്ഞും, എന്നാൽ യഥാർത്ഥ സ്വസ്ഥത ലഭിച്ചതായ വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിച്ചും ബൈബിൾ നമുക്ക് മുൻപിൽ നിരത്തുന്നതായ സംഭവങ്ങൾ നമ്മെ തീർച്ചയായും ശരിയായ തീരുമാനമെടുക്കുവാൻ സഹായിക്കുന്നതാണ്. ദൈവം തന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത യഹൂദജനം ദൈവത്തെ അവിശ്വസിച്ചതുമൂലം അവർ കടന്നുപോയതായ സാഹചര്യങ്ങളെക്കുറിച്ച് ആദ്യം എബ്രായ ലേഖനത്തിൽ സംസാരിച്ചു. അവർക്ക് സ്വസ്ഥത കൊടുക്കുവാൻ ഒരു മനുഷ്യനെക്കൊണ്ടും സാധിച്ചില്ല. എന്നാൽ യഥാർത്ഥ സ്വസ്ഥത ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്നു എന്ന് എബ്രായ ലേഖകൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ക്രിസ്തുവിലുള്ള വിശ്വാസം, അവനിലുള്ള ആശ്രയം അല്ലെങ്കിൽ അനുസരണം കൊണ്ടാകുന്നു സംഭവിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരെ നാം കണ്ടു. 9-ാം വാക്യം മുതൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ആകയാൽ ദൈവത്തിന്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇവിടെ ലേഖനകർത്താവ് എല്ലാ ദൈവജനവും സ്വർഗീയ സ്വസ്ഥത കണ്ടെത്തുവാൻ പോകുന്ന ഭാവിയിലേക്കാണ് നോക്കുന്നത്. സ്വർഗം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വിവിധ തരത്തിലുള്ള സ്വസ്ഥതയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിപ്പിൽ ഉണ്ടായ സ്വസ്ഥതയെക്കുറിച്ച് നാം കണ്ടു. കനാൻ ദേശത്ത് പ്രവേശിക്കുന്ന സ്വസ്ഥതയെക്കുറിച്ച് നാം കണ്ടു. അങ്ങനെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ലഭിക്കുന്നതായ സ്വസ്ഥതയെക്കുറിച്ച് നാം കണ്ടു. വിവിധ തരത്തിലുള്ള സ്വസ്ഥതകൾ, ഇവിടെ നിത്യമായ സ്വസ്ഥതയാണ് വിഷയം. സ്വർഗം, സ്വർഗം ആഴമായ സംതൃപ്തിയുടെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും യഥാർത്ഥ അനുഗ്രഹത്തിന്റെയും സ്ഥലമായിരിക്കും. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന്. 10-ാം വാക്യം നോക്കിക്കാട്ട്, ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായപ്പോൾ ദൈവം ഇരുന്നിട്ട്, ഓ, ഞാനങ്ങ് ക്ഷീണിച്ചിരിക്കുന്നു, 6 ദിവസം ഞാൻ എന്ത് ജോലിയാ ചെയ്തു കൂട്ടിയത്, നേരം വെളുക്കുന്നതിന് മുമ്പേ തുടങ്ങുന്നത്, വൈകുന്നവരെ ചെയ്ത് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ഞാനിനി അല്പം ഈ കസേരയിലിരുന്നൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന ധാരണ ഉണ്ടാകുവാൻ പാടില്ല. അതല്ല ഇവിടുത്തെ സ്വസ്ഥത. സ്വസ്ഥത എന്നതിന്റെ ആശയം പൂർണ്ണതയുടെ സ്വസ്ഥതയാണ് ഇവിടുത്തെ ചിന്ത. സൃഷ്ടിപ്പ് പൂർത്തിയായി. അതിനുശേഷം ദൈവം ഒരിക്കലും സൃഷ്ടിപ്പിന്റെ പ്രവർത്തനത്തിലായിരുന്നില്ല. തന്റെ പ്രപഞ്ചത്തിന് വേണ്ടതെല്ലാം ദൈവം ഒരിക്കലായി സൃഷ്ടിച്ചു. ഇനിയും അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച്. അതിനുശേഷം ദൈവം ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്ന് പ്രപഞ്ചത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്നാൽ അത് മുമ്പുണ്ടായിരുന്ന അണുവിൻ്റെ പുനഃസജ്ജീകരണം മാത്രമാണ്, ആറ്റത്തിൻ്റെ പുനഃസജ്ജീകരണം മാത്രമാണ്, അല്ലാതെ ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാനും നിങ്ങളും സൃഷ്ടിപ്പ് പൂർത്തിയായ ഒരു പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. പുതിയ സൃഷ്ടി എന്നുള്ളതൊഴിച്ചാൽ പുതിയ സൃഷ്ടിപ്പ് കാൽവറിയിലും പെന്തക്കോസ് ദിവസവും ആരംഭിച്ചു കഴിഞ്ഞു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുന്നു. ഇന്ന് ദൈവം ദൈവമക്കളെ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പുതു സൃഷ്ടിയായിത്തീരുന്ന അത് മാത്രമേ ഇന്ന് ദൈവം മനുഷ്യരിൽ ചെയ്യുന്നുള്ളൂ. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അവർക്ക് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു സ്വസ്ഥതയും ഉണ്ട്. ദൈവം ഒരു സ്വർഗീയമായ സ്വസ്ഥത വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ പ്രിയ സുഹൃത്തെ, ഇപ്പോൾ തന്നെ നാം സന്തോഷം അനുഭവിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഈ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇവിടെ കടിച്ചുപിടിച്ച് കഷ്ടം സഹിച്ച് എങ്ങനെങ്കിലും തല്ലിക്കൂട്ടി ഒരു നരകത്തിൽ ജീവിക്കുന്നതുപോലെ ജീവിക്കണമെന്നല്ല ദൈവം മനുഷ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖന എഴുത്തുകാരൻ ഇവിടെ പറയുന്നത് അതാണ്, അങ്ങനെയല്ല നാം ജീവിക്കേണ്ടത്. ദൈവം സ്വസ്ഥനായിരുന്നു, അവൻ തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി, നമുക്ക് വേണ്ടി അവൻ ഏറ്റവും നല്ലത് ചെയ്തു, അവന്റെ പ്രവൃത്തി പൂർത്തിയാക്കി. അതുകൊണ്ട് താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി താങ്കളുടെ അണിവിരൽ അനക്കേണ്ട ആവശ്യം പോലുമില്ല. അവിടുന്ന് നമുക്ക് വേണ്ടി സകലവും ചെയ്തിരിക്കുന്നു. നമ്മുടെ നീതി പ്രവൃത്തികൾ പോലും ദൈവം മുൻപാകെ കറ പുരണ്ട തുണി പോലെയാണ്. നമുക്ക് വാസ്തവത്തിൽ യാതൊരു നീതിയും ഇല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മുടെ നീതി സ്വീകാര്യമല്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് റോമലേഖനം 3:10 നാം വായിക്കുന്നല്ലോ. അതുകൊണ്ട് അവൻ നമുക്ക് ചെയ്ത് തീർത്ത രക്ഷയാണ് വാഗ്ദാനം ചെയ്യുന്നത്, പൂർണ്ണമായ രക്ഷ. നാം ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ അവനിൽ നാം പുതിയ സൃഷ്ടിയായിത്തീരുന്നു, തികച്ചും പുതിയ ഒന്നായിത്തീരുന്നു. 11 നോക്കിക്കാട്ടെ, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമ ദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ സംതൃപ്തി അവൻ ദൈവഹിതത്തിലായിരിക്കുകയും ദൈവത്തിന്റെ വേല ചെയ്യുകയും അവൻ ദൈവത്തിൽ ആശ്രയിക്കുകയും അവനിൽ സ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിലാണ്. അവനിൽ നമുക്ക് വിശ്രമിക്കാം, ഇംഗ്ലീഷിൽ പറയുമല്ലേ റിലാക്സ് ചെയ്യാം. ആ മഹത്വകരമായ അവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വരണമെന്ന് ദൈവവചനം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒരിക്കല് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമത്തിൽ ചെന്നപ്പോൾ മാർത്ത കർത്താവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചതിനെക്കുറിച്ച് ലൂക്കോസിന് സുവിശേഷം 10 നാം വായിക്കുന്നുണ്ടല്ലോ. മറിയ ആ അവസ്ഥയിൽ കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുന്നതായി നാം കാണുന്നു. മാർത്ത അടുക്കളയിൽ ധൃതി പിടിച്ച് പണിയെടുക്കുകയായിരുന്നു. മറിയ യേശുവിന്റെ പാദത്തിലിരുന്നു. മാർത്തക്ക് യേശുവിനെ ശുശ്രൂഷിക്കണമെന്നുണ്ട്. എന്നാൽ യഥാർത്ഥ സ്വസ്ഥത എന്താകുന്നു എന്ന് അവൾ കരഞ്ഞുകൂടായിരുന്നു. അവൾ ചില കാര്യങ്ങൾ പാചകം ചെയ്യുവാൻ തീരുമാനിച്ചു, ശുശ്രൂഷിക്കുവാൻ. അവൾ അടുക്കളയിൽ ധൃതി പിടിച്ച് പണി ചെയ്യുകയാണ്. അവൾ കടങ്ങിയിരിക്കുന്നതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൾ ശുശ്രൂഷയിൽ കുഴങ്ങി എന്നാണ്. പലരും കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ കുഴങ്ങി, ആകെ അവർ കഷ്ടപ്പെടുകയാണ്, ചിന്താക്കുഴപ്പത്തിലാണ്. കർത്താവ് തന്നെ പറയുന്നു, മാർത്തെ മാർത്തെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നുവെന്ന്. പലപ്പോഴും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ നമ്മുടെ മനോഭാവവും ഇതുതന്നെയല്ലേ? എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. എന്നാൽ മറിയ യാതൊന്നും ചെയ്യാതെ ഇരിക്കുന്നതുപോലെ തോന്നുന്നു. യേശുവിന്റെ പാദത്തിൽ ഇരിക്കുകയാണവൾ. അവൾ തന്റെ ജോലി നേരത്തെ ചെയ്തു കഴിഞ്ഞിരുന്നു. യേശുവിന്റെ പാദത്തിൽ ഇരിക്കുന്നതിൽ ഉള്ള സംതൃപ്തി നാം പഠിക്കേണ്ടത് ആവശ്യമാകുന്നു. ദൈവസന്നിധിയിൽ ദൈവമായിട്ടുള്ള സംസർഗത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി നൽകുന്ന സമയം അതാണ്. ഇവിടെ നാം വായിച്ചു, നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാമെന്ന്, അഥവാ പ്രയത്നിക്കാമെന്ന്. സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഞാൻ ഉത്സാഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിച്ചേക്കാം. അതെ, ഉണ്ട്. സമാധാനം ഉണ്ടാകുന്നതിന് മുൻപ് യുദ്ധം ജയിക്കട്ടെ. യുദ്ധം ജയിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ സമാധാനം എങ്ങനെ ഉണ്ടാകുന്നു? സമാധാനത്തിന് മുൻപ് വിജയം ആവശ്യമായിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക എന്നാണ്. താങ്കൾ എന്തെങ്കിലും ചെയ്ത ശേഷം സന്ധ്യയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തീർത്ത കാര്യത്തെക്കുറിച്ചൊരു സംതൃപ്തി നിങ്ങൾക്കുണ്ടാകുകയില്ലേ? ഇന്ന് നാം ദൈവത്തെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാകുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകുവാൻ. പ്രാർത്ഥനയിൽ നാം അവനെ മുറുകെ പിടിക്കണം. വിശ്വാസത്തിൽ നാം അവനെ മുറുകെ പിടിക്കണം. അവനാൽ ഉപയോഗപ്പെടുന്നതിനു വേണ്ടി അവനെ മുറുകെ പിടിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്. അതേ സുഹൃത്തെ, നമുക്ക് അതിനുവേണ്ടി ഉത്സാഹിക്കാം. ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് എന്ന് നാം വായിച്ചു. അവിശ്വാസത്തിന് മാത്രമേ ഈ ലോകത്തിൽ താങ്കളുടെ സ്വസ്ഥത നഷ്ടമാക്കുവാൻ കഴിയുകയുള്ളൂ. അവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചല്ലോ. ദൈവം പറഞ്ഞിട്ടുള്ളവ എന്ന് വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക. അതിനു പകരം നമ്മുടെ യുക്തിക്കും നമ്മുടെ വികാരത്തിനും ചേരുന്ന കാര്യങ്ങൾ നാം ചെയ്ത് കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിട്ടുള്ളവ എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുവാൻ നാം പ്രാപ്തരാകേണ്ടത്. ദൈവമേ, നിന്നിൽ ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നതായിരിക്കണം എല്ലായ്പ്പോഴും നമ്മുടെ പ്രാർത്ഥന. പല സന്ദർഭങ്ങളിൽ നാം ഭയപ്പെടുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം വിശ്വസിക്കുവാൻ യോഗ്യനാണ്. അവനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം. അവനിൽ ആശ്രയിച്ചിട്ടുള്ള ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. 12 വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായുത്തരയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിന്റെ വചനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എഴുതപ്പെട്ട വചനം ആകുന്നു. കർത്താവായ യേശുക്രിസ്തുവായ ജീവിക്കുന്ന വചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തായിരുന്നാലും തിരുവചനത്തിൽ എഴുതപ്പെട്ട വചനത്തെ ജീവനുള്ള വചനമെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതപ്പെട്ട വചനത്തെയാണ് മുഖ്യമായി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. എഴുതപ്പെട്ട വചനം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതുകൊണ്ട് ഇവിടെ എഴുതപ്പെട്ട വചനത്തെയും ജീവിക്കുന്ന വചനത്തെയും സൂചിപ്പിക്കുന്നു എന്നും കരുതാവുന്നതാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ശക്തിയുള്ളതാണ്. എനർജസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഉത്തേജിപ്പിക്കുന്നതാകുന്നു എന്നർത്ഥം. ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ഉത്തേജിപ്പിക്കുന്നതുമാകുന്നു. അത് നമ്മെ ശക്തീകരിക്കുന്നതാകുന്നു. ഇരുവായുത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാകുന്നു ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത് ജീവനും ചൈതന്യവും ഉള്ളതാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. എന്നാൽ അത് ഒരു ഇരുവായുത്തരയുള്ള വാൾ കൂടിയാണ്. അതെ, കേൾവിക്കാർ അത് കേൾക്കുമ്പോൾ അതവരെ മുറിവേൽപ്പിക്കും. എന്നാൽ അതേസമയം തന്നെ മറ്റേ വശം കൊണ്ട് പ്രസംഗകന്റെ നേരെയും വിട്ടു. അതുകൊണ്ട് താങ്കളോട് തന്നെ പ്രസംഗിക്കാത്ത യാതൊന്നും പ്രസംഗിക്കരുത്. ദൈവത്തിന്റെ വചനം ഇരുവായുത്തലയുള്ള വാളാണ്. അത് എന്നെയും താങ്കളെയും മുറിക്കും. അത് ആഴത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കർക്ക് ഇപ്രകാരം എഴുതി, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. 1 തെസലോനിക്കർ 2:13. തെസലോനിക്കയിലെ ആളുകൾ ദൈവവചനം സാധാരണ വചനമായിട്ടല്ല കൈക്കൊണ്ടത്, പിന്നെയോ അവർ അതിനെ സാക്ഷാൽ ദൈവവചനമായി തന്നെ സ്വീകരിച്ചു. ഒരു വെറും പുസ്തകം പോലെ ബൈബിൾ വായിക്കുന്നതും ദൈവവചനമായി വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാര് പറഞ്ഞു എന്നുള്ള ആ ഗൗരവം തമ്മിലുണ്ടാകുമ്പോൾ അനുസരിക്കുവാനുള്ള താൽപ്പര്യം വർദ്ധിക്കും. താൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 2:5. ദൈവവചനത്തിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. അതാണ് ദൈവവചനത്തിന്റെ ഉദ്ദേശം. ഇന്നും ദൈവത്തിന്റെ വചനം അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനേകം കത്തുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ കൂടി ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ അറിയുന്നതിനും ക്രിസ്തീയ വിശ്വാസം അനുഭവമാക്കുന്നതിനും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിക്കുന്നതിനും അനേകർക്കും ഇടയായിക്കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. താങ്കൾക്കും അപ്രകാരം സാധിക്കും എന്ന കാര്യം മറക്കരുത്. അനേകം ആളുകൾ ദൈവവചനം പഠിക്കുന്നതിന് ആവശ്യത്തിന് സമയമെടുക്കുന്നില്ല. അനേക പ്രസംഗകരും ദൈവവചനത്തിന് വേണ്ട പോലെ സമയം കൊടുക്കുന്നില്ല. ഇന്ന് ഏതെങ്കിലും വിഷയം കിട്ടിയാൽ എവിടെ നിന്നെങ്കിലും ഒക്കെ പ്രസംഗിക്കാമല്ലോ. അതിന് ദൈവവചനം അറിയണമെന്ന് നിർബന്ധമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ വന്നിരിക്കുകയാണ്. ദൈവവചനം ക്രമമായി പഠിപ്പിച്ചാൽ അത് പലർക്കും വിരസമായി തോന്നുകയും ചെയ്യും. വേദപുസ്തകത്തിലെ ഓരോ പുസ്തകവും നാം നല്ലവണ്ണം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്, അത് മൂർച്ചയുള്ളതാണ്. പിന്നെ പറയാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണെന്ന്. പ്രാണനും ആത്മാവും തമ്മിൽ വിഭജിക്കുവാൻ ദൈവവചനത്തിനു മാത്രമേ കഴിയുകയുള്ളൂ. അതിനെ വേർതിരിക്കുവാൻ എനിക്കും താങ്കൾക്കും അത് സാധ്യമല്ല. പ്രാണനും ആത്മാവും പരസ്പരം ഒരേ ആശയത്തിൽ ദൈവവചനത്തിൽ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്, ദേഹിയും പ്രാണനും ഒരേ അർത്ഥത്തിലാണ്. എന്നാൽ ആത്മാവ് മനുഷ്യന്റെ ആത്മാവാകുന്നു. അതിനെ പ്രാണനും ആത്മാവും ഒരേ ആശയത്തിൽ ഒന്നാകുന്നു എന്ന വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അവ ഒന്നല്ല, വ്യത്യസ്തമാണെന്ന് വ്യക്തമായി കാണിക്കുന്ന തിരുവചന ഭാഗങ്ങളുമുണ്ട്. തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നാം അത് കാണുന്നുണ്ട്. ഇവിടെയും അതുതന്നെയാണ് നാം കാണുന്നത്. ദൈവവചനത്തിനും മാത്രമേ പ്രാണനെയും ആത്മാവിനെയും തമ്മിൽ വിഭജിക്കുവാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മാറ്റുവാൻ കഴിയൂ. എന്താണ് ഇവിടുത്തെ അർത്ഥം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള മൂന്ന് ഘടകം ആയിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ വീഴ്ച സംഭവിച്ച മനുഷ്യന് ഈ പ്രാണനും, അതായത് ദേഹിയും ആത്മാവും ഏകദേശം ഒരുപോലെ ആയതുപോലെയായി, തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്തതുപോലെ ആയിത്തീർന്നു. ഇത് വേർതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാണൻ അഥവാ ദേഹി എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വയബോധമാണ്. ആത്മാവെന്ന് പറയുന്നത് മനുഷ്യന്റെ ദൈവബോധമാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരുപോലെ ആയിത്തീർന്ന വീഴ്ച സംഭവിച്ച മനുഷ്യനിൽ ദൈവത്തിന്റെ വചനം ഒന്നുകൊണ്ട് മാത്രമേ ഇതിനെ വേർതിരിക്കുവാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാണനെയും ആത്മാവിനെയും. ദൈവവചനം അതിനെ ജീവിപ്പിക്കും, ആത്മാവിനെ ജീവിപ്പിക്കും. അപ്പോൾ പിന്നെ ദേഹിക്ക് അതുമായി ചേർന്നിരിക്കാൻ സാധിക്കത്തില്ല. ആത്മാവാണ് വീണ്ടും ജനനം പ്രാപിച്ച ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. ആത്മാവിനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും. പിന്നെ ഇവിടെ പറയുന്ന സന്ധിമജ്ജകൾ, ദൈവവചനത്തിന് ഇന്ന് നമ്മുടെ ജഡത്തിൽ ആഴത്തിലേക്ക് കടന്നു എന്ന് ഒരു വ്യത്യാസം ഉണ്ടാക്കുവാൻ സാധിക്കും. 32 സങ്കീർത്തനത്തിന്റെ 3 വാക്യത്തിൽ വാസ്തവത്തിൽ ദാവീദ് പാടുന്നതും അതുതന്നെയാണ്. പാപം ചെയ്ത തന്റെ ജീവിതത്തെ ദൈവ മുൻപാകെ അവൻ തുറന്നു വെക്കുകയാണ്. വീണ്ടും പറയുന്നത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നുവെന്ന്. വിവേചകൻ എന്നതിന് യഥാർത്ഥത്തിൽ ഇവിടെ അർത്ഥമാക്കുന്നത് നിരൂപകൻ എന്നാണ്. ഇന്ന് ദൈവവചനത്തെ നിരൂപണം നടത്തുന്ന അനേകം ആളുകളുണ്ട്. ദൈവവചനം നിരൂപകനാകുന്നു. അത് താങ്കളെ കുറ്റാരോപണം നടത്തുന്നു, അത് എന്നെ കുറ്റം ചുമത്തുന്നു. എന്തിനാണെന്നറിയാമോ? നന്നാക്കാനാ. അല്ലാതെ പിശാച് കുറ്റം ചുമത്തുന്നതുപോലെ നശിപ്പിക്കാനല്ല. ദൈവവചനത്തെ ന്യായം വിധിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കാൻ യാതൊരു മനുഷ്യനും കഴിയുകയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഇതുപോലെയുള്ള മറ്റൊരു പുസ്തകം ഇല്ല എന്നതത്രേ. ദൈവവചനം ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ടാണ് എഴുതപ്പെട്ടത് എന്ന് ഞാൻ നേരത്തെ ഈ ലേഖനം പഠിക്കുവാൻ ആരംഭിച്ച സമയത്ത് സൂചിപ്പിച്ചിരുന്നല്ലോ. ഏകദേശം 45 വ്യത്യസ്തരായ ആളുകളാണ് ഇതെഴുതിയത്. അവരിൽ ചിലർ മറ്റവരെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്നാൽ അവരെല്ലാവരും വളരെ യോജിപ്പിലാണ്, ഒത്തൊരുമയിലാണ് ഈ പുസ്തകം എഴുതിയത്. അവരെല്ലാവരും ശ്രേഷ്ഠമായ ഒരേ കഥയാണ് വെളിപ്പെടുത്തി തരുന്നത്. അവരെല്ലാം മഹത്വകരമായ രക്ഷയെ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ പുസ്തകത്തെ ന്യായം വിധിക്കുവാൻ യാതൊരു മനുഷ്യനും കഴിയുകയില്ല എന്നതാണ് വാസ്തവം. ഈ പുസ്തകത്തെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം താങ്കൾക്കും വാസ്തവത്തിൽ അറിയില്ല എന്നതാണ് സത്യം. ഇതിനെ കുറ്റപ്പെടുത്തുവാൻ, ഇതിനെ വിധിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കില്ല. പിന്നെ പറയുന്നു, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നുവെന്ന്. വേദപുസ്തകം മുഖ്യമായും പ്രവർത്തനങ്ങളെ മാത്രം പരിഗണിക്കുന്നില്ല, അതിൻ്റെ പിൻപിലുള്ള ചിന്തകളെ, ഹൃദയത്തിൽ ചിന്തിക്കുന്നതനുസരിച്ചാണ് കൈ പ്രവർത്തിക്കുന്നത്. കൈ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഹൃദയം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ദൈവവചനം ആഴത്തിലേക്ക് കടന്നു ചെന്ന് ഹൃദയത്തോടാണ് ഇടപെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മത്തായി 15:19. ഇത് വൃത്തികെട്ട ഒരു ലിസ്റ്റാകുന്നു, എന്നാൽ അതാണ് എന്റെയും നിങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം. നമ്മുടെ ഹൃദയത്തിലുള്ള അതാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആർ. യിരമ്യാ പ്രവചനം 17:9. യാതൊരു മനുഷ്യനെക്കൊണ്ടും സാധ്യമല്ല മനുഷ്യന്റെ ഹൃദയം ആരാഞ്ഞറിയുവാൻ, എന്നാൽ ദൈവത്തെക്കൊണ്ടത് സാധിക്കും. ദൈവവചനം ആഴത്തിലേക്ക് കടന്നു എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. 13 കൂടി ഞാൻ വായിക്കാം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിങ്കൽ നിന്ന് താങ്കൾക്ക് യാതൊന്നും മറച്ചു വെക്കുവാൻ കഴിയില്ല. ദൈവം നമ്മുടെ വിചാരങ്ങളെയും താൽപ്പര്യങ്ങളെയും ഉദ്ദേശങ്ങളെയും പോലും അറിയുന്നു. സകലവും ദൈവത്തിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം ദൈവത്തിനൊരു തുറന്ന പുസ്തകം പോലെയാണ്. നാം സകല കാര്യങ്ങളും ദൈവത്തോട് ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. തീർച്ചയായിട്ടുമുണ്ട്. അതെ, ദൈവം മുമ്പ് തന്നെ സകലവും അറിയുന്നു. എങ്കിലും താങ്കളും അതേക്കുറിച്ചെല്ലാം അവനോട് പറയേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ പറയുമ്പോൾ താങ്കളുടെ ഹൃദയത്തിന്റെ നിലവാരം ദൈവം മനസ്സിലാക്കും. അനുദപിക്കുവാനുള്ള താങ്കളുടെ മനോഭാവം ദൈവം അംഗീകരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് അതിനായി താങ്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാലും പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ നല്ല ആലോചനകൾക്കായി വീണ്ടും ഞങ്ങൾ അങ്ങ് സ്തുതിക്കും. നിന്റെ വചനം എത്ര വിലപ്പെട്ടതാകുന്നു, എത്ര ശക്തിമത്താകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ളൂ. അത് ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാകുന്നുവെന്ന്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാകുന്നുവെന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് വചനം കേട്ട് ആരെങ്കിലും ജീവിതത്തിൽ മടുത്തും നിരാശപ്പെട്ടും ഇരിക്കുന്നുവെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. നിന്റെ കൃപയിൽ അവർ മുന്നേറുവാൻ അവരെ നീ ഒരുക്കണമേ. ദൈവകൃപ കൊണ്ട് നിറച്ചാട്ട് തിരുനാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എബ്രായ ലേഖന പഠനത്തിന്റെ വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐ ഡി malayalam@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469200284, 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.